നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ തോൽവിയും വിജയവും ഒക്കെ പതിവാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ പോലും തോറ്റുപോയെന്ന് വരാം. പക്ഷേ ഒരു മുഖ്യമന്ത്രിയോ ഒരു സർക്കാരോ ജനങ്ങളുടെ ശാപവാക്ക് ഇത്രയേറെ ഏറ്റുവാങ്ങിയത് ചരിത്രത്തിൽ പിണറായിക്ക് മുമ്പുണ്ടായിട്ടില്ല. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലിപ്പും ജനവിരുദ്ധ നിലപാടുകളും അഴിമതിയും സ്വജനപക്ഷപാതവും പോലീസിനെ ഉപയോഗിച്ചുള്ള പകവീട്ടലുമൊക്കെ ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു. സമസ്ത മേഖലകളിലെയും പ്രവർത്തനം പിണറായിക്കും അദ്ദേഹത്തിൻ്റെ ക്രോണികൾക്കും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ്. പിണറായിയെ വെറുത്ത് വോട്ട് ചെയ്ത ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങൾ വിട്ടുപോയ ഒരു വിഭാഗം ലോട്ടറി വിൽക്കുന്നവരും വാങ്ങുന്നവരുമാണെന്ന്. അവർ വെറുത്തുപോയി. ലോട്ടറി ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടി, ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ചു, സമ്മാനം കുറച്ചു. എല്ലാ കോണിൽ നിന്നുമുള്ള ആക്രമണമായിരുന്നു. അവർ കൂടിയുണ്ട്, അവരുടെ പേര് കൂടി പറയണം, അവർ കൂടിയുണ്ട് പിണറായിയെ ചെറുത്തു തോൽപ്പിച്ചവരില്ലെന്ന് ഒരു ലോട്ടറി ഏജന്റ് എനിക്ക് ഇന്നലെ ഒരു സന്ദേശം അയച്ചു. ഇങ്ങനെ നോക്കിയാൽ സമസ്ത മേഖലയിലുമുള്ള മനുഷ്യർ വെറുത്തുപോയിരുന്നു പിണറായിയെ. പിണറായി തോറ്റം ബീയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് പിണറായിയുള്ള പകയും വിദ്വേഷവും മാറുന്നില്ല. പിണറായി അനുഭവിക്കണമെന്നാണ് അവരിപ്പോഴും പറയുന്നത്. പിണറായിയുടെ പഴയ അവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒരു വാർത്ത കൊടുത്താൽ എന്തൊരു സ്വീകാര്യതയാണെന്നറിയാമോ? പിണറായി ആദ്യം തിരുവനന്തപുരത്തെത്തി, ആളും ആഡംബരവും ഇല്ലാതെ പാർട്ടി സെക്രട്ടറിയുടെ കാറിൽ യാത്ര ചെയ്തതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. എന്തിനേറെ ഇന്നലെ ആളും ആരവും ഇല്ലാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ പിണറായി ഇരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കൊടുത്ത വീഡിയോ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഏതാണ്ട് 4.5 ലക്ഷം പേർ കണ്ടു യൂട്യൂബിൽ മാത്രം. ഫേസ്ബുക്കിൽ ഞാൻ നോക്കിയില്ല, അതിലധികം കണ്ടു കാണും. അത്രമാത്രം വെറുപ്പിപ്പോഴും പിണറായിയോട് ജനത്തിനുണ്ടേ എന്നതിന് ഒരു തെളിവ് കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു വോയിസ് സന്ദേശമാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ മറുനാടനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഒരു വീട്ടമ്മ വികാരഭരിതി എന്തുകൊണ്ട് മറുനാടനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന് കൂടെ പിണറായിയുടെ രാക്ഷസനോടാണ് അവർ ഉപമിക്കുന്നത്. എത്രമാത്രം കേരളത്തിലെ മനുഷ്യർ പിണറായി വെറുത്തിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായ ശബ്ദരേഖ കേൾക്കുക.
മറുനാടൻ മലയാളിയെ കേൾക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ. രാഷ്ട്രീയമൊന്നും കാര്യമായി അറിയാതിരുന്നിരുന്ന എനിക്ക് എന്താണ് രാഷ്ട്രീയം, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള അറിവ് കിട്ടിയത് മറുനാടനിൽ നിന്നാണ്. കാര്യം മറുനാടൻ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ എന്നും തോന്നിയിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് കാര്യമായി അതിനെപ്പറ്റി മനസ്സിലാക്കി അന്വേഷിച്ച് സത്യസന്ധമായ വിവരമാണ് അദ്ദേഹത്തിൻ്റെ കേൾവിക്കാരിലേക്ക് അദ്ദേഹം എത്തിക്കാറുള്ളതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊരു 3 വർഷം കൊണ്ടാണ് ഞാൻ കൂടുതൽ മറുനാടനിലെ കേൾവിക്കാരിയായത്. അതിനുശേഷം എനിക്കിപ്പോൾ എല്ലാ ദിവസവും ഈ കേരളത്തിൽ എന്ത് കാര്യങ്ങളുണ്ട് എന്നറിയണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഒരു ന്യൂസ് പോലും കാണണ്ട, എനിക്ക് മറുനാടൻ കേട്ടാൽ മതി. അത് അത്രയും വിശ്വസനീയമായ വാർത്തകളായിരിക്കും അദ്ദേഹം തരുന്നത് നമുക്ക്. എന്തായാലും പിണറായിയുടെ സർക്കാരിനെ പറ്റിയും പിണറായിയുടെ ക്രൂരതകളെ പറ്റിയും നമ്മളും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഉപദ്രവിച്ചതും അദ്ദേഹത്തിന് എന്തുമാത്രം പീഡനങ്ങൾ കൊടുത്തതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. ഇങ്ങനെയാണോ നമ്മുടെ നാട്? ഇതാണോ ഒരു കമ്മ്യൂണിസം? ഏതായാലും ഈ 10 വർഷം ഭരിച്ച ഒരു രാക്ഷസന്റെ കയ്യിൽ നിന്ന് ഒരു രാജ്യത്തിനെ, ഒരു ദുഷ്ട രാക്ഷസന്റെ കയ്യിൽ നിന്ന് രാജ്യം വീണ്ടും കിട്ടിയ പഴയകാല കഥകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ആ ഒരു സന്തോഷമാണ് ഇപ്പൊ ജനങ്ങളിൽ കാണുന്നത്. എല്ലാവരും ആഹ്ലാദിക്കുകയാണ്, ഒരു ഒരു രാക്ഷസനെ നമ്മൾ ഓടിച്ചല്ലോ ഈ നാട്ടിൽ നിന്ന്, ഇനി ഒരു നല്ലൊരു ഭരണാധികാരിയുടെ കയ്യിൽ ഈ രാജ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവരും. ഇത് ഈ പഴയ കാര്യങ്ങൾ മനസ്സിലാക്കി മോശമാവാതെ മുന്നോട്ട് പോവാൻ അവർക്കൊക്കെ സാധിക്കട്ടെ. ഏതായാലും ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ചാനലിൽ കൂടി ഇനിയും ധാരാളം വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വീട്ടമ്മമാർ, പ്രത്യേകിച്ചും വെറുതെ അടുക്കളയിൽ ഒതുങ്ങുന്ന വീട്ടമ്മമാരുടെ ഏറ്റവും വലിയൊരു ആശ്വാസവും ഏറ്റവും വലിയൊരു സന്തോഷവുമാണ് ഈ ചാനൽ കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
കേരള ജനത തന്നെ ഇത്രമാത്രം വെറുക്കുന്നു എന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മാത്രമാണ്. ഉറപ്പായും തുടർഭരണമെന്നായിരുന്നു പിണറായിയുടെ ഇന്റലിജൻസ് അറിയിച്ചിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു പിണറായി ഉദ്യോഗസ്ഥ വൃന്ദത്തെ പരിപാലിച്ചത്. ഉറപ്പായും UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ട് എന്നെ വിളിച്ച ഒരു മത നേതാവ് എന്നോട് പറഞ്ഞത് സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ ക്ഷണിച്ചു എന്നാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ധർമ്മടത്തെ തന്നെ വീടിനടുത്ത് കൺവെൻഷൻ സെന്ററിൽ തെരഞ്ഞെടുപ്പിന്റെ സൂചന വരുമ്പോൾ തന്നെ പത്രസമ്മേളനം ഫിക്സ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് തോൽവി എന്ന ഭയാനകമായ ഷോക്കിൽ നിന്ന് പിണറായി പതിയെ പതിയെ പുറത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. തോറ്റെങ്കിലും അത് പതിവാണല്ലോ എന്നോർത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാതെ ആഡംബര വാടക വീടൊക്കെ എടുത്ത് വീണ്ടും 5 വർഷം ക്യാബിനറ്റ് റാങ്കിലിരുന്ന് അരാജകത്വം സൃഷ്ടിക്കാൻ പദ്ധതി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പാർട്ടി കീഴ്ഘടകങ്ങളിൽ വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. പിണറായിയെ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന ആവശ്യം പലയിടത്തുമായിരുന്നു. ഒന്നിച്ചിരിക്കാൻ പോലും അറിയാത്ത, ധാർഷ്ട്യത്തോടെ മാത്രം പെരുമാറുന്ന, പാർട്ടി പ്രവർത്തകരോട് പോലും വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന പിണറായിയെ വെച്ചുകൊണ്ട് ഇനി ഭരിച്ചാൽ അവശേഷിക്കുന്ന 35 സീറ്റ് കൂടി നഷ്ടപ്പെടുമെന്ന് പാർട്ടി പ്രവർത്തകരും പാർട്ടി പ്രാദേശിക നേതാക്കളും ഏകപക്ഷീയമായി പറയാൻ തുടങ്ങിയപ്പോഴാണ് പിണറായിക്ക് ആപത്തിൻ്റെ ഗുരുതരാവസ്ഥ പിടികിട്ടിയത്. അതോടെ ഷോക്ക് അടിച്ചതുപോലെ ഒരു മാറ്റം പിണറായിക്കുണ്ടായിരിക്കുന്നു എന്നാണ് പിണറായി അറിയാവുന്നവർ പറയുന്നത്. പിണറായി ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ മൈക്കുമായി തൻ്റെ അടുത്തെത്തുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ, അവരെ തട്ടിമാറ്റാതെ, ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ കൂടി ഒരു ചെറുപുഞ്ചിരിയോടെ കടന്നുപോകാൻ പിണറായി പഠിച്ചിരിക്കുന്നു. ധാർഷ്ട്യത്തോടെയുള്ള വർത്തമാനം പിണറായി അവസാനിപ്പിച്ചിരിക്കുന്നു. എതിരാളികളോട് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ, ശത്രുവിനെ പോലും നോക്കി പുഞ്ചിരിക്കാൻ പിണറായി ശീലിച്ചിരിക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പിണറായി ഇരിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മായുകയില്ല. പിണറായി അവിടെ ഇരിക്കുന്നത് വളരെ കൂളായാണ്. സാധാരണ പിണറായി അധികാരത്തിൻ്റെ ധാർഷ്ട്യം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സാധാരണക്കാരനെ പോലെ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ പിണറായിയുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. അതിലേ പോയ ഒരാൾ പിണറായിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എണീറ്റ് പോകാൻ പറയുന്നില്ല. സാധാരണ പിണറായിയുടെ തൊട്ടടുത്ത് വന്ന് ഒരപരിചിതന് ഇരിക്കാൻ കഴിയുകയില്ല. വളരെ പരിചയമുള്ളവർ പോലും ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തതെന്ന് പിണറായിയുടെ അടുപ്പമുള്ള ഒരാൾ എന്നോട് ഇന്നലെ പറഞ്ഞു. അയാളത് പറയാൻ കാര്യം വി ഡി സതീശൻ്റെ കസേരയുടെ അടുത്ത് പോയി നിന്ന് സെൽഫി എടുത്തതിൻ്റെ ആഹ്ലാദം പങ്കുവയ്ക്കാനാണ്. എന്നാൽ ഇതിലെല്ലാം പിണറായി മാറ്റം വരുത്തുന്നു. വാഹന വ്യൂഹങ്ങളില്ലാതെ പിണറായി യാത്ര ചെയ്യാൻ തുടങ്ങി. ആളുകളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇന്നലെ നിയമസഭയിലെ കാഴ്ചയായിരുന്നു അതിനേക്കാൾ കൗതുകമുണർത്തിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ചെറ്റയെന്ന് വിളിച്ച്, അധിക്ഷേപിച്ച്, വർഗവഞ്ചകനെന്ന് പറഞ്ഞ 3 നേതാക്കളെയും പിണറായി ചിരിച്ചു കാണിച്ചു. ജി സുധാകരൻ്റെ മുമ്പിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത് നാണക്കേടാവുമെന്നതുകൊണ്ട് പിണറായി വിട്ടുനിൽക്കുമെന്നായിരുന്നു പിണറായിയുടെ അടുത്ത വൃത്തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ പിണറായി ഇന്നലെ എത്തി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കറുടെ കസേരയിലിരിക്കുന്ന സുധാകരനെ കാണാൻ വേണ്ടി അങ്ങോട്ട് എണീറ്റ് ചെന്നു. പിണറായി പോഡിയത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സുധാകരൻ പിടികിട്ടി. സുധാകരനും ചാടി എണീറ്റു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, പുഞ്ചിരിച്ചു, തോളിൽ തട്ടി. എന്തിനേറെ കണ്ണൂരിലെ കരുത്തനായ ടി കെ ഗോവിന്ദൻ. ടി കെ ഗോവിന്ദന് പിണറായി ഹസ്തദാനം കൊടുത്തു. പിണറായിയെ പോയി കണ്ട് ഹസ്തദാനം കൈമാറിയ ശേഷമാണ് ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. എന്നാൽ അതേ മൃദുത്വം പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനോട് പിണറായി കാണിച്ചില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എന്നിട്ടും പിണറായി കുഞ്ഞികൃഷ്ണൻ അടുത്തിയെന്നപ്പോൾ കൈകുപ്പിച്ചിരിച്ചു. ഹസ്തദാനത്തിന് കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചപ്പോൾ അതിന് താല്പര്യം കാണിച്ചില്ലെങ്കിലും കൈകുപ്പിച്ചിരിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. 2021 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നേതാക്കളെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് നീങ്ങിയ സമയത്തെ ദൃശ്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ആ സമയത്ത് കൈകൂപ്പി കൈ കൊടുക്കാനെത്തിയ ശൈലജ ടീച്ചറിനെ ഗൗനിക്കാതെ കടന്നുപോയി അന്ന് പിണറായി. ഇത്തരം മുടയൊക്കെ പിണറായി മാറ്റിവെച്ചിരിക്കുന്നു. വർഗവഞ്ചകരോടും വർഗശത്രുക്കളോടും പോലും പിണറായി സൗമനസ്യം കാണിക്കുന്നു. പിണറായി സൗമ്യനായി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ സഭയുടെ ആദ്യ ദിനം വളരെ ഊഷ്മളമായ സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെതുമായിരുന്നു. പിണറായി വിജയനെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചപ്പോൾ ഇടതംഗങ്ങൾ ഡെസ്കിൽ അടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോൾ ആ ആഹ്ലാദത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡെസ്കിൽ അടിച്ചത് ഏറെ ശ്രദ്ധ നേടി. ഭൂരിപക്ഷം MLA മാരും UDFകാരായതുകൊണ്ട് UDFന് അനുകൂലമായിരുന്നു അന്തരീക്ഷം. പിണറായിയുടെ പോലീസ് തല്ലിച്ചതച്ചതുകൊണ്ട് മാത്രം സഭയിലെത്തിയ AD തോമസ് എന്ന ആലപ്പുഴ MLA യുടെ പേര് വിളിച്ചപ്പോൾ വലിയ ആരവമായിരുന്നു സഭയിൽ. സന്ദീപ് വാര്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതും ഒടുവിൽ ജയ്ഹിന്ദ് വിളിച്ച് മടങ്ങിയതും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA F രാജ് തമിഴിലും, അനേകം MLA മാർ ഇംഗ്ലീഷിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഇന്ന് തന്നെ വീണ്ടും ആവർത്തിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. ഗാന്ധി തൊപ്പി ധരിച്ചെത്തിയ VP സജീന്ദ്രനും സൈക്കിൾ ഓടിച്ചെത്തിയ ചാണ്ടിയുമ്മനും കാർ ഓടിച്ചെത്തിയ ഫാത്തിമ തഹ്ലയും ഇന്നലെ ശ്രദ്ധ നേടി. പക്ഷെ അതിനൊക്കെ അപ്പുറം ശ്രദ്ധ നേടിയത് സൗമ്യനായി ചെറുപുഞ്ചിരിയോടെ പ്രതിപക്ഷത്തെ പോലും അഭിവാദ്യം ചെയ്ത് സൗഹൃദത്തോടെയിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു.